ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര സർവീസിൽ ജോലി ലഭിച്ച 2000 പേർക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി കൈമാറും. സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് വ്യാജ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി പ്രസാദ്. തമിഴ്നാട്ടിൽ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30 കടന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1500 കോടി രൂപയുടെ 84 പ്രധാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. യുവാക്കളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശ്രീനഗറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സർവീസിൽ ജോലി ലഭിച്ച 2000 പേർക്കുള്ള നിയമന ഉത്തരവുകൾ അദ്ദേഹം കൈമാറും. കാർഷിക അനുബന്ധ മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള 1800 കോടി രൂപയുടെ പദ്ധതിക്കും ശ്രീ മോദി തുടക്കം കുറിക്കും. നാളെ 10th അന്താരാഷ്ട്ര യോഗദിന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ശ്രീനഗറിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. പെൻഷൻ കുടിശ്ശിക വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൌരന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. നിരവധി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 4 ഗഡു വിതരണം ചെയ്തതായി മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. അടുത്ത ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നും 5 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ജൈവ കൃഷി രീതിയോടൊപ്പം നാച്ചുറൽ ഫാമിംഗ് കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ശ്രീ പ്രസാദ് അറിയിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ജൈവ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് 4 വർഷ ബിരുദം, പുതുതലമുറ കോഴ്സുകൾ, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തുടങ്ങിയവ നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഇരിക്കൂറിൽ നാളെ യോഗ പ്രദർശനവും ക്ലാസും സംഘടിപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തും ICDSമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രായം ഒരു സംഖ്യ മാത്രമാണെന്നും മനസ്സുണ്ടെങ്കിൽ ശരീരം അതിനൊപ്പം നീങ്ങുമെന്നും തെളിയിക്കുകയാണ് വയനാട്ടിലെ ഒരു കൂട്ടം അമ്മമാർ. യോഗ ദിനചര്യയുടെ ഭാഗമാക്കിയതോടെ ജീവിതം ആരോഗ്യകരമായെന്ന് 75ഉം 80ഉം വയസ്സുള്ള ഈ അമ്മമാർ പറയുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
കഴിഞ്ഞ 12 വർഷമായി വെള്ളമുണ്ടയിൽ നിന്നുള്ള സരസ്വതി അന്തർജനവും അന്നപൂർണരാജനും യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് 2 പേർക്കും 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം 76 പിന്നിട്ട സുമിതി ചേച്ചിയും സുലോചന ചേച്ചിയും കഴിഞ്ഞ 10 വർഷമായി യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്, 58 പിന്നിട്ട രാധ ടീച്ചറും യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. യോഗ കൃത്യമായി അഭ്യസിക്കാൻ തുടങ്ങിയതോടെ ഒരു ജീവിതശൈലി രോഗങ്ങളും തങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്കെല്ലാം ഇപ്പോൾ ഒരു ദിവസം പോലും യോഗ അഭ്യസിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മാനന്തവാടി ശ്രീ പ്രണവം യോഗ വിദ്യാപീഠം യോഗാചാര്യൻ പ്രവീൺ ഡി രാജനാണ് ഇവർക്ക് വർഷങ്ങളായി പരിശീലനം നൽകി വരുന്നത്. ഓഫ്ലൈനായും ഓൺലൈനായും 300-ലധികം പേരാണ് ഇവിടെ യോഗ പരിശീലിക്കുന്നത്.
ഇന്ന് ആഗോള അഭയാർത്ഥി ദിനം. ലോക സംഘർഷത്തിൽ നിന്നോ പീഡനങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ സ്വന്തം രാജ്യത്തു നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകളുടെ ശക്തിയും ധൈര്യവും ആദരിക്കാനായി എല്ലാ വർഷവും ജൂൺ 20-നാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട 1951 കൺവെൻഷന്റെ 50-ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി 2001 ജൂൺ 20-ന് ആദ്യമായി ലോക അഭയാർത്ഥി ദിനം ആഗോളതലത്തിൽ ആചരിച്ചു. എല്ലാവർക്കും സ്വാഗതം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 33-ആയി. 100-ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 48 ഡോക്ടർമാരെ കൂടി ജില്ലാ ആശുപത്രിയിലേക്ക് അടിയന്തരമായി നിയോഗിച്ചിട്ടുണ്ട്. 7 SP മാരും 1000 പോലീസുകാരും ഉൾപ്പെടുന്ന സംഘത്തെ ദുരന്തം നടന്ന പ്രദേശത്ത് വിന്യസിച്ചു. തമിഴ്നാട് ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം സർക്കാരിന്റെ ജാഗ്രത കുറവാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് തമിഴ്നാട് ഗവർണർ R. N. Ravi പ്രതിപക്ഷ പാർട്ടികളും വിമർശിച്ചു. വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി M. K. Stalinന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർത്തു. വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതവും ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 വീതവും സഹായധനം നൽകുമെന്ന് ശ്രീ സ്റ്റാലിൻ അറിയിച്ചു. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തം പതിവായിരിക്കുകയാണെന്നും നിരോധിത മദ്യം നിരപരാധികളുടെ ജീവനെടുക്കുകയാണെന്നും കേന്ദ്രസഹമന്ത്രി L. Murugan. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും പൊതുജനങ്ങളോട് മറുപടി പറയണമെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ കാക്കകളിലും കൊക്കുകളിലും ഉൾപ്പെടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ വടക്കൻ മേഖലകളിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊല്ലുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
കഞ്ഞുക്കുഴി, ചേർത്തലത്തക്ക്, മുഹമ്മ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വളർത്തുപക്ഷികളെ കൊന്നു സംസ്കരിക്കുന്ന ജോലി നടക്കുന്നത്. ഏകദേശം 6,000 പക്ഷികളെ കൊന്നു സംസ്കരിക്കേണ്ടി വരും. എറണാകുളത്തു നിന്നുള്ള സംഘത്തിന്റെ സഹായത്തോടെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ച കേന്ദ്രങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊല്ലുന്നത്. കോഴികൾക്ക് പുറമെ പരുന്തിലും കാക്കയിലും കൊക്കിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ജനം ആശങ്കയിലാണ്. കാക്കകളിൽ നിന്നും രോഗം വ്യാപകമായി പടർന്നതായി റിപ്പോർട്ടുണ്ട്. ചേർത്തല, പള്ളിപ്പുറം മേഖലകളിലെ കോഴിഫാമുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. വളർത്തുപക്ഷികളെ കൊന്നൊടുക്കിയതിലൂടെ കർഷകർക്ക് 100,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്.
സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലും വടക്കൻ മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ വിന്യസിക്കും. തമിഴ്നാട്ടിലെ NDRF ആസ്ഥാനത്ത് നിന്ന് 210 പേർ അടങ്ങുന്ന 7 സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് അപകടം. മുതലപ്പുഴിയിൽ തുടർച്ചയായി അപകടമുണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തം. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തി. ശവമഞ്ചവുമായാണ് മാർച്ച് നടത്തുന്നത്. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ന് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് വിജയിച്ചു. കോട്ടയം കുമരകത്ത് 4 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. ഒറീസയിൽ നിന്നും ട്രെയിനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുമരകത്തും കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും ലഹരി മരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര സർവീസിൽ ജോലി ലഭിച്ച 2,000 പേർക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി കൈമാറും. സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് വ്യാജ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി P. പ്രസാദ്. തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30 കടന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന കേരളത്തിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.